2022 സെപ്റ്റംബർ 14 ബുധനാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും കെ എസ് സന്ദീപ് എഴുതുന്നു, നീതി നീട്ടിവെക്കരുത്, ഇവരും മനുഷ്യരാണ്. വായിക്കുന്നത് ബി എസ് രാജേഷ്. സംസ്ഥാനത്തെ ജയിലുകളിൽ വിചാരണ തടവുകാർ നിറയുകയാണ്. ഇതെങ്ങനെ ഒരു സാമൂഹിക വിഷയമായി പരിഗണിക്കാമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കേസിന്റെ അറസ്റ്റ് മുതൽ ഇഴകേറി പരിശോധിക്കേണ്ടി വരും. വിചാരണ കൂടാതെ 10-15 വർഷം ജയിൽ ജീവിതം നയിച്ച ശേഷം ഒരു സുപ്രഭാതത്തിൽ നിരപരാധി എന്ന് പറഞ്ഞ് ഒരാളെ വിട്ടയക്കുമ്പോൾ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഹോമിക്കപ്പെട്ടിരിക്കും. ഈ നടപടിയെയും രീതിയെയും നിസ്സാരമായി കാണരുത്. ഒരാൾക്ക് നീതി നിഷേധിക്കുന്നതിനുമപ്പുറം മാനുഷിക പരിഗണന പോലും ലഭിക്കുന്നില്ലെന്ന വസ്തുതയാണ് ഇവിടെ നിഴലിക്കുന്നത്. ഒരാൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ കുറ്റവാളിയാകുന്നില്ല, അയാൾ സംശയത്തിന്റെ നിഴലിലാണ്. അയാൾ ചെയ്ത കുറ്റങ്ങൾ പരിശോധിച്ച് അത് കോടതിക്ക് ബോധ്യമാകുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്. വിചാരണ വൈകുന്നതിന്റെ പേരിൽ ഒരാളെ വർഷങ്ങളോളം തടവറയിൽ അടച്ചിടുന്നതാണ് ഇവിടുത്തെ സാമൂഹിക പ്രശ്നവും മനുഷ്യാവകാശ ലംഘനവും. വർഷങ്ങളായി വിചാരണ തടവുകാരായി കഴിയുന്ന വരെ എന്തുകൊണ്ട് മോചിപ്പിച്ചുകൂടെന്ന് രാജ്യത്തെ പരമോന്നത കോടതി ഉൾപ്പെടെ വിവിധ കോടതികൾ നിരവധി തവണ ചോദിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാത്തതാണ് നിലവിലെ പ്രശ്നം. 2020 കണക്കനുസരിച്ച് സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന 59% പേരും വിചാരണ തടവുകാരാണ്. ഇതിനൊരു പരിഹാരം തടവിലാക്കിയ കാലം പരിഗണിച്ച് വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വിചാരണ നീളാൻ കാരണം പ്രതികളല്ലെങ്കിൽ ജാമ്യം നൽകുന്നത് പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു. ഈ വിഷയം യഥാർത്ഥത്തിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഗൌരവമായി പരിഗണിക്കണം. വിചാരണ തടവുകാരുടെ പുനരധിവാസ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. മാറുന്ന കാലത്തിന് അനിവാര്യമാണ് പുനരധിവാസം. 10 വർഷത്തിലധികമായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നത് ഉചിതമെന്ന് സുപ്രീംകോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിചാരണ തടവുകാർ നിരപരാധികളെന്ന് പിന്നീട് കണ്ടെത്തിയാൽ അവർക്ക് ജീവിതം തിരികെ കിട്ടില്ലെന്ന് നാം ഓർക്കണമായിരുന്നു എന്നാണ് ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൌൾ, എം സുന്ദരേഷ് എന്നിവരുടെ നിരീക്ഷണം. വിചാരണ തടവുകാരെയും ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെയും മോചിപ്പിക്കാൻ നയം രൂപീകരിക്കുകയാണ് വേണ്ടത്. അതിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുകയും സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുകയും വേണം. ജയിലുകളിൽ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്നവരെ മോചിപ്പിച്ചുകൂടെയെന്ന് നിരവധി കേസുകൾ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജയിലുകളിലെയും വിചാരണ കോടതികളിലെയും തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിനുള്ള ഏറ്റവും വിശിഷ്ടമായ മാർഗമെന്ന് സുപ്രീംകോടതി പറഞ്ഞതും ഇതോടൊപ്പം നാം കൂട്ടിവായിക്കണം. രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന 80% വിചാരണ തടവുകാരാണെന്ന് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ പറഞ്ഞിരുന്നു. കോടതികളിലെ ഒഴിവുകൾ നികത്താത്തതും നിയമരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതും വിചാരണ വൈകിക്കാൻ ഇടയാക്കുന്നുവെന്ന് നഗ്ന സത്യമാണ്. ഇക്കാര്യങ്ങളിൽ സർക്കാരുകളുടെ ശക്തമായ ഇടപെടലുകളാണ് വേണ്ടത്. എന്നാൽ സർക്കാരുകൾ വേണ്ട വിധത്തിൽ ഒരിടപെടലും നടത്തുന്നില്ലെന്ന് സമീപകാല പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും. ഒരു തവണ ജസ്റ്റിസ് രമണ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. വേഗം കൂട്ടണ്ടേ. ജുഡീഷ്യറിയുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യയെപ്പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് അത്യാവശ്യമാണ്. അതിനായി കോടതികളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആധുനികവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും അതും പേരിലൊതുങ്ങുന്നു. കോടതിയിൽ പ്രതികളെ ഹാജരാക്കാതെ വീഡിയോ കോൺഫറൻസിലൂടെ കോടതി മുറിയിലിരുന്ന് മജിസ്ട്രേറ്റുമാർക്ക് നടപടി പൂർത്തിയാക്കാനുള്ള സംവിധാനം കേരളത്തിൽ കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ഇന്നും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും കൈകളിൽ വിലങ്ങ് വച്ച് ബസ്സുകളിലും റോഡിലൂടെ നടത്തിയും പ്രതികളുമായി കോടതിയിലേക്ക് പോകുന്ന പോലീസുകാരെ നമുക്ക് കാണാൻ കഴിയും. സാങ്കേതിക വിദ്യ വളർന്നുവെന്നത് സത്യം. അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയെന്നത് ഒരു അവകാശവാദം മാത്രമാണെന്ന് ഈ നേർചിത്രങ്ങൾ പറഞ്ഞു തരുന്നു. ഇ ഫയലിംഗ് ഉൾപ്പെടെ കടലാസ് രഹിത സ്മാർട്ട് കോടതി മുറികൾ രാജ്യത്ത് ആദ്യം നടപ്പാക്കിയത് കേരളമാണെന്ന കാര്യവും ഓർക്കണം. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റേതുൾപ്പെടെ 6 കോടതികളും തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി, എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുമാണ് കഴിഞ്ഞ ജനുവരിയിൽ സ്മാർട്ട് കോടതികളായത്. കടലാസ് രഹിതമായതോടെ കോടതി വ്യവഹാരങ്ങൾ എളുപ്പത്തിലും നിയമ നടപടികൾ വേഗത്തിലുമാക്കാൻ കഴിഞ്ഞു. കോടതി വ്യവഹാരങ്ങൾക്ക് മാത്രമല്ല അഭിഭാഷകൻ, കോടതി ജീവനക്കാർ എന്നിവർക്കും ഈ ഫയലിംഗ് ഗുണകരമായി. ഈ സേവനങ്ങൾ കോടതിയിലെത്തുന്നതോടെ ജനങ്ങളിലേക്ക് വേഗത്തിൽ നീതി എത്തുമെന്ന പ്രതീക്ഷയും തെറ്റിയില്ലെന്ന് സമീപകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. കൂടുതൽ കോടതികൾ കടലാസ് രഹിതമാക്കുന്നതോടെ സ്മാർട്ട് വിപ്ലവത്തിനാണ് തുടക്കമാകുന്നത്. കോടതികളുടെ രൂപവും ഭാവവും മാറുന്ന പരിഷ്കാരം ഗുണകരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ലഭിക്കാൻ ഈ നടപടിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സാധിക്കും. സ്മാർട്ട് കോടതി മുറിയൊരുക്കി കേരള ഹൈക്കോടതി ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. പൂർണ്ണമായും കടലാസ് രഹിത കോടതി എന്ന ആശയത്തിലേക്കുള്ള ചുവടുവയ്പ് മാറുകയാണ്. ഈ നടപടികൾ വേഗത്തിലാകുമ്പോഴും വിചാരണ കോടതികൾ പഴയ പടിയാണെന്ന സത്യമാണ് ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടത്. ഒരു കേസുകളും സമയബന്ധിതമായി തീരുന്നില്ല. വിചാരണകൾ അനന്തമായി നീളുന്നതോടെയാണ് പലരും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും വിചാരണ തടവുകാരായി ജയിലിൽ കഴിയേണ്ടി വരുന്നത്. കേസിൽ തീർപ്പ് കൽപ്പിക്കാതെ നീളുമ്പോൾ അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പ്രതികൾ തടസ്സപ്പെടുന്നതുകൊണ്ട് വിചാരണ വൈകുന്നുവെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. വിരലിലെണ്ണാവുന്ന കേസുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതിനാൽ ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഇത്തരമൊരു അപകീർത്തി അപമാനകരമാണ്. അത് വേഗത്തിൽ തുടച്ചു മാറ്റുകയാണ് വേണ്ടത്.